بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم، لا تأخذه سنة ولا نوم، له ما في السماوات وما في الأرض، من ذا الذي يشفع عنده إلا بإذنه، يعلم ما بين أيديهم وما خلفهم، ولا يحيطون بشيء من علمه إلا بما شاء، وسع كرسيه السماوات والأرض، ولا يؤوده حفظهما، وهو العلي العظيم.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالًا كثيرًا ونساءً، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهودر المارء ملاي ربنا ودي بلقوا السوشيكوان جنرد نبولة الله وريم ونرتقيم وبدأشيكو أيمان. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ അൽ അലി എന്ന നാമവും ആ നാമം അറിയിക്കുന്ന അതിൻ്റെ പ്രത്യേകതകളുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ അലി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഔന്നത്യവും അള്ളാഹു മീതെയാണ് എന്ന വിഷയവുമാണ് അതറിയിക്കുന്നത്. അള്ളാഹു അവൻ്റെ സത്ത കൊണ്ട് അവൻ വാനങ്ങൾക്കുപരിയിൽ അവൻ്റെ അർശിന് മീതെയാണ്. അള്ളാഹുവിൻ്റെ സത്ത അവൻ്റെ ദാത്ത് അത് അർശിനുപരിയിൽ ആണ് എന്നുള്ളത് അൽ അലി എന്ന നാമം അറിയിക്കുന്നു. ഇതേപോലെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഉന്നതമാണ്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉന്നതമാണ് തുടങ്ങിയ കാര്യങ്ങളും അറിയിക്കുന്നുണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ ഇൻഷാല്ലാ ചില തിരുമൊഴികളെയാണ് പ്രധാനമായും ഊന്നുന്നത്. എന്തിനെ ഈ ഒരു വിഷയം നമുക്ക് ബോധ്യപ്പെടുന്നതിന് ഇമാം ഇബ്നു മാജയും ഇമാം അഹ്മദും നിവേദനം ചെയ്യുന്ന അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു തിരുമൊഴി അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹുവിന് പറയണം. സല്ലൈനാ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മഗ്രിബ്, ഞങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മഗ്രിബ് നമസ്കരിച്ചു. ദാത്തലേലത്തിൻ, ഒരു രാവിൽ فَرَجَعَ مَنْ رَجَعَ وَأَقَّبَ مَنْ أَقَّبْ. അബ്ദുള്ള പറയാണ്, മഗ്രിബ് നമസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് ചിലരൊക്കെ മടങ്ങി, ചിലർ മടങ്ങാതെ അവിടെ തന്നെ പള്ളിയിൽ തന്നെ ഇരുന്നു. فأقبل إلينا رسول الله صلى الله عليه وسلم مسرعا قبل أن يسوب الناس لصلاة العشاء. എന്താ സംഭവിച്ചത്? കുറച്ച് ആളുകൾ പള്ളിയിൽ മഗ്രിബ് നിസ്കരിച്ചിരുന്നു, കുറച്ച് ആളുകൾ പള്ളിയിൽ നിന്ന് പോയി. ജനങ്ങൾ ഇശ നമസ്കാരത്തിന് പള്ളിയിലേക്ക് മടങ്ങുന്നതിന് മുമ്പായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്ക് വേഗം വന്നു. മുസ്രിയ എന്നാണ്, സ്പീഡിൽ വന്നു. അപ്പോൾ ഫജാഅ ഫഖദ് ഹഫസഹു നഫസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിശ്വാസം വലിച്ചു വിട്ടുകൊണ്ടാണ് വരുന്നത്. എന്നാണ് ഓടിക്കതച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് വരുന്നത്. മാത്രമല്ല വഖദ് ഹസറ സൗബഹു അൻ റുക്ബതൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മടങ്ങിയുള്ള വരവിൽ, സ്പീഡിലുള്ള വരവിൽ നബിയുടെ ഉടുമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്തി പിടിച്ചിട്ടുണ്ട്, മനസ്സിലായി, മുട്ടു വരേക്കും. അപ്പം വേഗത്തിലെത്താനാണ് റസൂലുള്ള സ്പീഡിൽ വരാനാണ് അങ്ങനെ ചെയ്തത്. ഫഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് വന്നിട്ട് പള്ളിയിൽ മഗ്രിബ് നമസ്കരിച്ചിരിക്കുന്ന ആളുകളോട് പറയാണ്, അബ്ഷിറു അബ്ഷിറു, നിങ്ങൾ സന്തോഷിക്കൂ. എന്നിട്ട് ഹദീസിൽ കാണാം, വഅശാറ ബിഇസ്ബിഇഹി അസ്സബാബത ഇലസ്സമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ഷിറു എന്ന് സഹാബികളോട് പറഞ്ഞു, പള്ളിയിൽ ഇരിക്കുന്നവരോട്. എന്നിട്ട് റസൂലുള്ള തന്റെ ചൂണ്ടുവിരൽ മാനത്തിലേക്ക് ഉയർത്തി, ചൂണ്ടുവിരൽ അത് മാനത്തേക്ക് ഉയർത്തി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദാ റബ്ബുക്കും ഹാദാ റബ്ബുക്കും, ഇതാ നിങ്ങളുടെ റബ്ബ്. ഖദ് ഫതഹ ബാബൻ മിൻ അബ്വാബിസ് സമാ, ആകാശ കവാടങ്ങളിൽ ഒരു കവാടം തുറന്നിരിക്കുന്നു. യുബാഹി ബികുമുൽ മലായിക, മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു അവൻ്റെ മലക്കുകളോട് പെരുമ പറയുകയാണ്, അഭിമാനം പറയുകയാണ്. യഖൂൽ, എന്താ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ വിഷയത്തിൽ മലക്കുകളോട് അഭിമാനം പറയുന്നത്? ഉംബുറു ഇലാ ഇബാദി, എൻ്റെ ദാസന്മാരെ നോക്കൂ നിങ്ങൾ. ഖദ് അദ്ദു ഹഖം മിൻ ഹഖി സുമ്മ ഹും യൻതദിറൂന അദാ ഹഖിൻ ആഖറ യുഅദ്ദുനഹു, അതാണ് മലക്കുകളോട് പറയുന്നത്. അവരുടെ മേൽ ബാധ്യതയായ ഒരു ഹക്ക് അവർ നിർവഹിച്ചു, ശേഷം അവരുടെ മേൽ ബാധ്യതയായ മറ്റൊരു ഹക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ കഴിയുകയാണ്. അങ്ങനെയുള്ളവരെ ചൂണ്ടിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം ഇവിടെ അഭിമാനം പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഹദീസ് ഞാൻ കൊണ്ടുവന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാദാ റബ്ബുക്കും, ഇതാ നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞു. അതെങ്ങനെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞപ്പോൾ വഅശാറ ബിഇസ്ബിഇഹി അസ്സബാബ ഇലസ്സമാ, തൻ്റെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ചൂണ്ടിയിട്ടാണ് ഹാദാ റബ്ബുക്കും, ഇതാ നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ റബ്ബ് അവൻ എവിടെയാണ്? ആളുകൾ പലരും മനസ്സിലാക്കിയതുപോലെ റബ്ബ് എല്ലായിടത്തുമാണ് എങ്കിൽ പിന്നെ ആകാശത്തേക്ക് ചൂണ്ടേണ്ട ആവശ്യമല്ല. റബ്ബ് അവൻ്റെ മഹിതമായ അർശിനു മുകളിൽ, അവൻ്റെ പൂർണ്ണതക്കും മഹത്വത്തിനും അനുയോജ്യമാവിധം അർശിന്മേൽ ഉപവിഷ്ടനാണ് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന വിശ്വാസം. അള്ളാഹു നമ്മുടെ മീതയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാദാ റബ്ബുക്കും, ഇതാ നിങ്ങളുടെ റബ്ബ്, എന്നിട്ട് എന്താ പറഞ്ഞത്? അത് നമുക്കും ഇവിടെ പ്രത്യേകം പ്രസ്താവികമായ ഒരു വിഷയമാണ്. മഗ്രിബ് നമസ്കരിച്ച് പള്ളിയിലിരിക്കുന്നവർ ഏതിനു വേണ്ടി? ഇശ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നതിനു വേണ്ടി. അവരുടെ വിഷയത്തിൽ പറയാണ് അള്ളാഹു മലക്കുകളോട് അഭിമാനം പറയുന്നതാണ്. എന്താ പറയുക? എൻ്റെ അടിമകൾ അവരുടെ മേൽ ഹക്കായ ബാധ്യതയായ ഒരു ഹക്ക് നിർവഹിച്ചു, അഥവാ മഗ്രിബ് നമസ്കരിച്ചു. എന്നിട്ടവർ അവരുടെ മേൽ ബാധ്യതയായ മറ്റൊരു ഹക്ക് നിർവഹിക്കാൻ അഥവാ ഇശ നമസ്കരിക്കുവാൻ പ്രതീക്ഷിച്ച് പള്ളിയിൽ കഴിയുകയാണ് എന്ന്, അങ്ങനെ കഴിയുന്നവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അഭിമാനം കൊള്ളും എന്നുള്ളതാണ്. ആകാശത്തിലെ ഒരു കവാടം തുറന്നിട്ട് കണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ അടിയാറുകളെ നോക്കി ഇപ്രകാരം പറയുക എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഷെയ്ഖ് അൽബാനി സഹീഹു തർഗീബി വ തർഹീബ് എന്ന് പറയുന്ന അവിടുത്തെ മഹൽ ഗ്രന്ഥത്തിൽ സഹീഹായ ഹദീസ് എന്ന് വിശേഷിപ്പിച്ച സംഭവമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇവിടെ ഈ ഹദീസിൻ്റെ പ്രധാന വിഷയം നമ്മളിവിടെ കൊണ്ടുവന്നത് അള്ളാഹുവിനെ കുറിച്ചൊന്നും നമുക്കുള്ള വിശ്വാസം എന്ത് എന്ന് നമ്മൾ പഠിക്കാനും പരിശോധിക്കാനാണ്. അള്ളാഹു എവിടെ, അതാണ് റസൂൾ അവിടെ കാണിക്കുന്നത്, ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടി ഹദാ റബ്ബുക്കും. ഇതേപോലെ ഇനി മറ്റൊരു ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഇമാം അഹമ്മദും നിവേദനം ചെയ്ത നിവേദനങ്ങളെ കൂട്ടിയാണ് ഞാനിവിടെ ഈ ഹദീസ് കേൾപ്പിക്കുന്നത്. ഇതിൽ പല ഹദീസുകളും പലപ്പോഴും നമ്മൾ കേട്ടതായിരിക്കും, പക്ഷെ അതിൽ ചില റിവായത്തുകൾ, ഇപ്പോൾ മുസ്ലിത്തിലുള്ള റിവായത്തുകളൊക്കെ പ്രത്യേകം പരാമർശിക്കേണ്ടത് കൂടി കൊണ്ടാണ് ഞാൻ ഈ റിപ്പോർട്ടുകളെ ഇവിടെ വായിക്കുന്നത്. അബു ഹുറൈറ റളിയല്ലാഹു തആല അനു പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആല ആലി വസല്ലം മതങ്ങൾ പറഞ്ഞു, യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈൽ വമലായികത്തും ബിന്നഹാർ, നിങ്ങളിൽ ആ രാത്രിയിൽ ചില മലക്കുകൾ പകലിൽ ചില മലക്കുകൾ, അവർ യതആഖബൂൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കൂട്ടർക്ക് പിറകെ മറ്റൊരു കൂട്ടരായിട്ട് വന്ന് നിങ്ങളിൽ ഉണ്ടായിരിക്കും. അപ്പം പകലിൽ മലക്കുകൾ ഉണ്ടാവും, രാത്രി നമ്മളുടെ കൂട്ടത്തിൽ മലക്കുകൾ ഉണ്ടാവും. ആ മലക്കുകളെല്ലാവരും എപ്പോഴും ഇല്ല, പിന്നെ യതആഖബൂൻ അവർ മാറി മാറിയാണ് വരിക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വയജ്തമിഉ മലായികത്തുൽ ലൈൽ വമലായികത്തുൻ നഹാർ ഇൻദ സ്വലാത്തിൽ ഫജ്രി വസ്സലാത്തിൽ അസർ, രാത്രിയിലെ മലക്കുകളും പകലിലെ മലക്കുകളും ഫജ്ർ നമസ്കാര സമയത്തും അസർ നമസ്കാര സമയത്തും സന്ധിക്കും, ഒരുമിച്ച് കൂടും. അപ്പോൾ അസർ നമസ്കാരത്തിൽ രണ്ടു കൂട്ടം മലക്കുകളുണ്ടായിരിക്കും, രാത്രിയിൽ വരാനുള്ള മലക്കുകൾ ഉണ്ടാവും, പകലുള്ള മലക്കുകൾ ഉണ്ടാവും, അതേപോലെ ഫജ്ർ നമസ്കാര വേളകളിലും. ഫയസ്അദു മലായികത്തുൻ നഹാർ അല്ലദീന ബാതു ഫീകും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് പകലിലെ മലക്കുകൾ അവരാകാശം കയറും. പകലിലെ മലക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലദീന ബാതു ഫീകും, നിങ്ങളിൽ അന്തി ഉറങ്ങിയ മലക്കുകൾ അവർ ആകാശം കയറും. വതസ്ബുത്തു മലായികത്തുൽ ലൈൽ, അപ്പോൾ മലായികത്തുൽ ലൈൽ ശേഷിക്കും, രാത്രിയിലെ മലക്കുകൾ ശേഷിക്കും. ആകാശം കയറുന്ന മലക്കുകൾ അവരുടെ വിഷയത്തിൽ റസൂലുള്ള പറയാണ്, ഫയസ്അലുഹും റബ്ബുഹും വഹുവ അഅലമു ബിഹിം, ആ മലക്കുകളോട് അവരുടെ റബ്ബ് ചോദിക്കും, റബ്ബിന് ചോദിക്കേണ്ട കാര്യമല്ല, വഹുവ അഅലമു ബിഹിം, മലക്കുകളേക്കാൾ റബ്ബ് അറിവുള്ളവനാണ്, എന്നാലും അല്ലാഹു സുബ്ഹാനഹു വതആല ആ മലക്കുകളോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എന്റെ ദാസന്മാരെ നിങ്ങൾ എങ്ങനെയാണ് വിട്ടേച്ചത്. ഫയഖൂലൂൻ, അപ്പം മലക്കുകൾ പ്രതികരിക്കും, തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ ആളുകളെ വിട്ടുപിരിഞ്ഞപ്പോൾ അവർ നമസ്കരിക്കുകയായിരുന്നു, ഞങ്ങൾ ആളുകളുടെ അടുക്കൽ ചെന്നപ്പോഴും അവർ നിസ്കരിക്കുകയായിരുന്നു. സുബഹിസ്കാരം നിർവഹിക്കുന്നവരെ കുറിച്ചും അസർ നിസ്കാരം നിർവഹിക്കുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത്, വന്നപ്പോഴും നിസ്കാരമാണ്, ഞങ്ങൾ പിരിയുമ്പോഴും നമസ്കാരമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഫൈദ അറജത് മലായികത്തുൽ ലൈൽ, മലായികത്തുൽ ലൈൽ രാവിന്റെ മലക്കുകൾ അവർ മാനം കയറിയാൽ, ഖാല ലഹും അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എന്റെ ദാസന്മാരെ നിങ്ങൾ എങ്ങനെയാണ് വിട്ടേച്ചത്. അപ്പോഴും ഫയഖൂലൂൻ, മലക്കുകൾ പറയും, തറക്നാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവരെ വിട്ടുപിരിഞ്ഞപ്പോൾ അവർ നമസ്കരിക്കുന്നവരാണ്, വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവരുടെ അടുക്കൽ ചെന്നപ്പോഴും അവർ നമസ്കരിക്കുന്നവരാണ്. എന്നിട്ട് അബൂ ഹുറൈറയാണല്ലോ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്, അദ്ദേഹം പറയാണ്, ഇഖ്റഉ ഇൻ ശീതും ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ എന്നുള്ള വിശുദ്ധ ഖുർആൻ ആയത്താണ്, ഫജ്ർ നമസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്, അത് സാക്ഷ്യം വഹിക്കപ്പെടുന്ന നമസ്കാരമാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഫജ്ർ നമസ്കാര വേളയിൽ മലക്കുകൾ ഉണ്ടാവും, മലക്കുകൾ നമ്മൾ നമസ്കാരത്തിന് ഹാജരായിട്ടുണ്ട് എങ്കിൽ നമുക്ക് അനുകൂല സാക്ഷികളാണ് അള്ളാഹുവിങ്കൽ. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം മലക്കുകളുടെ സാക്ഷിയൊന്നും ആവശ്യമില്ല, അള്ളാഹ് തന്നെ നന്നായിട്ടറിയാം. പക്ഷേ എന്തിനാണ് ഇത് പറയുന്നത്? നമുക്ക് പ്രേരകമാകാൻ, പ്രചോദകമാകാൻ. മാത്രമല്ല നമ്മളൊരു പുണ്യകർമ്മ, ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ള പറയാണ്, നമ്മളൊരു പുണ്യകർമ്മത്തിലായിരിക്കെയാണ് നമുക്ക് വേണ്ടിയിട്ട് ആര് സാക്ഷി പറയുന്നത്? മലക്കുകൾ സാക്ഷി പറയുന്നത്, സാക്ഷ്യം വഹിക്കാൻ അവർ എത്തുന്നത്. അപ്പൊ സാക്ഷ്യം എത്ര അനുഗ്രഹീതമാണ്. അതുകൊണ്ട് തന്നെ എന്ത് വേണം, ആളുകൾ എന്ത് വേണം, ആളുകൾ ഈ വിശിക്ഷ ഈ നിസ്കാരത്തെക്കുറിച്ച് ബോധമുള്ളവരാകണം. ഫജർ നിസ്കാരത്തെക്കുറിച്ചും അതേപോലെ തന്നെ അസർ നമസ്കാരത്തെക്കുറിച്ചും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളൊക്ക് സുബഹി നിസ്കരിച്ച് പള്ളിയിൽ ആളുകളുടെ എണ്ണക്കുറവ് കണ്ട്, കുറച്ച് ആളുകൾ കുറഞ്ഞതായിട്ട് കണ്ട്, നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സഹാബികളിലേക്ക് മുഖം തിരിച്ചിരുന്ന് എന്നിട്ട് റസൂലുള്ള ചോദിച്ചു, ആ ഷഹീദ ഫുലാനുൻ അസ്സല, ഇന്ന വ്യക്തി നിസ്കാരത്തിന് വന്നിട്ടില്ലേ? അപ്പൊ ഖാലൂല. അപ്പൊ റസൂലുള്ള ചോദിച്ചു, ഫ ഫുലാൻ, മറ്റൊരു വ്യക്തി വന്നിട്ടില്ലേ? അപ്പൊ ആളുകൾ പറഞ്ഞില്ല, അയാളും വന്നിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാതൈനി സ്വലാതൈനി മിൻ അഫ്ഖലി സ്വലാ അലൽ മുനാഫിഖീൻ വലൗ യഅലമൂന മാ ഫീഹിമാ വമിനൽ ഫദ്ലി ഫീ ജമാഅ ലഅതൗഹുമാ വലൗ ഹബ്വൻ. കപട വിശ്വാസികൾക്ക് ഏറ്റവും ഭാരിച്ച രണ്ട് സ്വലയാണെന്ന്, ഒന്ന് സുബഹി, മറ്റൊന്ന് ഇഷ. ആ രണ്ട് നമസ്കാരങ്ങളിലും ജമാഅത്തായി നിർവഹിക്കപ്പെടുന്ന നമസ്കാരത്തിലുമുള്ള പുണ്യം അവരറിഞ്ഞിരുന്നുവെങ്കിൽ അവർ നാലുകാല് കുത്തി ഇഴഞ്ഞെങ്കിലും ആ നമസ്കാരത്തിനെത്തുമായിരുന്നു എന്നാണ്. ഇത് അറിയിക്കുന്നത് എന്താ? ഫജ്ർ നമസ്കാരം വിശിഷ്യ, അതിൻ്റെ മഹത്വമാണ്, അതിൻ്റെ പ്രാധാന്യമാണ്. പക്ഷെ എന്ത് വേണം? ഫജ്ർ നമസ്കാരത്തെ ആലോചിച്ചിട്ട് പള്ളിയിലെത്തിയിട്ട് നിസ്കരിക്കണ ഒരു മനോഭാവം അത് വളർത്തണം. ഇമാം ഇബ്നു ഹജർ പറഞ്ഞതുപോലെ മലക്കുകളുടെ സാക്ഷിയാണ്, വരുമ്പോൾ മലക്കുകൾ നിസ്കരിക്കുന്നതായിട്ട് കാണുകയാണ്. സാക്ഷ്യം വഹിച്ച് രാത്രിയിലെ മലക്കുകൾ പോകുമ്പോൾ അവർ നിസ്കരിക്കുന്നവരായിട്ട് കണ്ടിട്ട് പോവുകയാണ്. എന്നിട്ടാണ് അവർ അള്ളാഹുവിങ്കൽ സാക്ഷ്യം പറയുന്നത്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമസ്കാര സമയത്ത് സാക്ഷ്യം വഹിക്കാൻ മലക്കുകളെ നിയോഗിക്കുന്നത്, പള്ളിയിൽ ജമാഅത്തിൽ സാക്ഷ്യം വഹിക്കാൻ മലക്കുകളെ നിയോഗിക്കുന്നത്? സാക്ഷ്യം അനുഗ്രഹീതമാകാൻ അത് അള്ളാഹു ദാസന്മാരോടുള്ള അള്ളാഹുവിൻ്റെ അലിവും കാരുണ്യവുമാണ്. കാരണം അവരുടെ അമൽ അത് പുണ്യകരമാണ് എന്നുള്ളത് അവരെ അറിയിക്കാനും ബോധ്യപ്പെടുത്താനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മലക്കുകളെ ആ സമയത്ത് പള്ളിയിലേക്ക് സാക്ഷ്യത്തിനായിട്ട് വിടുകയാണ്. ഇവിടെ ഞാൻ ഈ ഹദീസൊക്കെ കൊണ്ടുവരുന്നത് നമ്മൾ നിസ്കാരത്തിൻ്റെ പ്രാധാന്യവും അതേപോലെ തന്നെ ഈ ഉലകത്തിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് മലക്കുകൾ കയറിപ്പോകുന്നു, അതാണ് മലക്കുകൾ ആകാശം കയറുന്നു. അപ്പോൾ അല്ലാഹു അവരോട് ചോദിക്കുന്നു എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അല്ലാഹു എവിടെയാണ് ഇത് മനസ്സിലാക്കാനാണ്. അള്ളാഹു എല്ലായിടത്തുമാണ് എങ്കിൽ മലക്കളാണ്ട് കയറേണ്ട കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അവൻ്റെ മഹിതമായ ദാത്തു കൊണ്ട് അവൻ്റെ പൂർണ്ണത കനിയോജ്യമീതം അവൻ്റെ അർശിനു മീത ഉപവിഷ്ടനാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഈ തിരുമഴി ഞാൻ ഇവിടെ പ്രധാനമായിട്ടും ഉന്നയിച്ചത്. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് വൽ അമലു സ്വാലിഹു യർഫഉ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൽ കലിമു ത്വയ്യിബ്, അള്ളാഹുവിലേക്ക് ഉയരുന്നു, അള്ളാഹുവിലേക്ക് ഉയരുന്നു. അൽ കലിമു ത്വയ്യിബ്, ലാ ഇലാഹ ഇല്ലല്ലാ, അതേപോലെ ദിക്റുകൾ, ഇതൊക്കെ അള്ളാഹുവിലേക്ക് കയറുന്നു. വൽ അമലു സ്വാലിഹ് യർഫഉ, സൽപ്രവൃത്തിയെ അള്ളാഹു തന്നിലേക്ക് ഉയർത്തുന്നു, അള്ളാഹു സൽപ്രവൃത്തിയെ ഉയർത്തുന്നു. അപ്പോൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകാൻ, അള്ളാഹു തന്നിലേക്ക് ഉയർത്താൻ അള്ളാഹു എവിടെയാണ്? ആ ഇത് മനസ്സിലാക്കാനാണ് ഇത്തരം തിരുമഴികൾ ഇവിടെ ഉണർത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വഅലി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാസത്തുൻ ലാ തുഖ്ബലു മിൻഹും സ്വലാ വലാ തസ്അദു ഇലസ് സമാ. മൂന്ന് കൂട്ടർ അവരുടെ നമസ്കാരം സ്വീകരിക്കപ്പെടില്ല, അവരുടെ നമസ്കാരം ആകാശത്തിലേക്ക് ഉയരുകയുമില്ല, ആകാശത്തിലേക്ക് ഉയരുകയുമില്ല. എന്നിട്ട് പറയാണ്, വലാ തുജാവിസു റുഊസഹും, ഈ മൂന്ന് കൂട്ടരുണ്ടല്ലോ അവരുടെ നമസ്കാരം അവരുടെ തല വിട്ട് ഉയരൂല എന്നാണ്. ആകാശ നമസ്കാരം എന്തിനാണ് നമ്മൾ നിസ്കരിക്കുന്നത്? അത് ഉപരി ലോകത്ത് കബൂലാക്കപ്പെടാനാണ്, അള്ളാഹുവിങ്കൽ രേഖപ്പെടുത്തപ്പെടാനാണ്. അതിനാണ് നമ്മൾ അമൽ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും വിശിഷ്ടമായത് എന്താ? നമസ്കാരമാണ്. മൂന്ന് കൂട്ടരെ കുറിച്ച് പറയാണ്, അവരുടെ നമസ്കാരം അത് സ്വീകരിക്കപ്പെടില്ല, അത് മാനം കയറൂല, മാനം കയറൂല എന്ന് മാത്രമല്ല അവരുടെ തല വിട്ട് ഉയരൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പാണ്. ആരെ ഈ മൂന്ന് കൂട്ടർ? റജുലുൻ അമ്മ ഖൗമൻ വഹും ലഹു കാരിഹൂൻ, ഒരാൾ ജനങ്ങൾക്ക് ഇമാമത്ത് നിന്നു, ആ ഇമാമിനെ ആളുകൾക്ക് വെറുപ്പാണ്, തങ്ങൾക്ക് വെറുപ്പായിരിക്കെ ഇമാമത്ത് നിൽക്കുന്ന ഒരു വ്യക്തി. രണ്ടാമത്തേത് വറജുലുൻ സല്ലാ അലാ ജനാസത്തിൻ വലം യുഅ്മർ, മറ്റൊരു വ്യക്തി, അയാൾ ഒരു ജനാസ നമസ്കാരത്തിന് ഇമാം നിന്നു, അയാൾ ഇമാം നിൽക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ചില ആളുകളുണ്ടല്ല, ചില ആളുകൾ കയറിയ നിൽക്കലാണ്, അനുവാദം കൊടുക്കുകയോ ആരെങ്കിലും പറയൊന്നും വേണ്ട, ഓങ്ങി അങ്ങനെയാണ് നിൽക്കിയ കാരണം, ഒരൊറ്റ ചാട്ടയക്കാരൻ ഇമാമത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ചില ആളുകളുണ്ട്. അതേപോലെയാണ് ജനാസ നിസ്കാരത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ജനാസ വെച്ച് ഒരുത്തൻ കയറിയിട്ടാണ് നിസ്കരിച്ച്, അങ്ങനെ പാടുള്ളതല്ല. ജനാസ നമസ്കാരമാണ് എങ്കിൽ ഒന്നുകിൽ പള്ളിയിൽ നിശ്ചയിക്കപ്പെട്ട ഇമാം നിൽക്കണം, അല്ലെങ്കിൽ ഈ ജനാസയുടെ വസീയ്, ജനാസ ആർക്കെങ്കിലും വസീയത്ത് ചെയ്തിട്ടുണ്ടായാൽ ഇമാമത്ത് നിൽക്കാൻ അത് നോക്കണം. അങ്ങനെയാണ് ഇമാം നിൽക്കേണ്ടത്. അപ്പോൾ കൽപ്പിക്കപ്പെടാതെ ജനാസ നമസ്കാരത്തിന് ഇമാമം നിൽക്കുന്ന വ്യക്തി, അയാളുടെ നമസ്കാരവും മാനം കയറൂല, നിസ്കരിച്ചവൻ്റെ തല വിട്ടു ഉയരൂല എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മൂന്നാമത്തെ വ്യക്തി ആരാ? മൂന്നാമത്തെ വ്യക്തി വംറഅത്തുൻ ദഅഹാ സൗജുഹ മിനൽ ലൈൽ ഫഅബത് അലൈഹി, ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് അവളെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചു, ക്ഷയ സഹനത്തിന് വേണ്ടി, സഹശയനത്തിന് വേണ്ടിയിട്ട് അവളെ ക്ഷണിച്ചു, കിടപ്പറ പങ്കിടാൻ ക്ഷണിച്ചു ഭർത്താവ് ഭാര്യയെ. പക്ഷെ ഭാര്യ കൂട്ടാക്കിയില്ല, വിസമ്മതവും വിമ്മിട്ടവും പ്രകടിപ്പിച്ചു. എങ്കിൽ അവളുടെ നമസ്കാരവും അവളുടെ തല വിട്ടു ഉയരൂല, അത് മാനം കയറുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ മാനം കയറൂല എന്നിവിടെ നിസ്കാരത്തെക്കുറിച്ച് പറയാണ്. അതിഭീഷണമാം വിധമുള്ള വർത്താനാണിത്. എന്തിനാ ഇത് പറഞ്ഞത്? നമ്മൾ നിസ്കരിക്കുന്നത് എന്തിനാ? നിസ്കരിക്കുന്നത് നമ്മുടെ നമസ്കാരം ഉപരിലോകത്ത് അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടാനും അത് നമുക്ക് അനുകൂലമായിട്ട് എഴുതാനുമാണ്. അപ്പം നമ്മളുടെ കർമ്മം ഉപരിലോകത്തേക്ക് ഉയരുകയില്ല എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള വിഷയം, നമ്മളുടെ അമലുകളെ ഉപരിലോകത്ത് കബൂലാക്കാൻ ഉപരിലോകത്ത് റബ്ബുണ്ട്, അള്ളാഹു ഉപരിലോകത്തുണ്ട്, ഇതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പം റബ്ബ്, നമ്മുടെ നാഥനായ അള്ളാഹു, നമ്മുടെ അമൽ സ്വീകരിക്കപ്പെടുന്ന നാഥൻ, അവൻ എവിടെയാണ്? അവൻ മാനങ്ങൾക്കുപരിയിലാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം തിരുമൊഴികളിലൂടെ നമ്മളെ പഠിപ്പിച്ച വിഷയമാണ്. വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ധാരാളമായി അറിയിക്കുന്ന വിഷയവുമാണ്. ഇപ്പം കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സൽവചനങ്ങൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നു എന്ന്, സൽ പ്രവർത്തികൾ അള്ളാഹു തന്നിലേക്ക് ഉയർത്തുന്നു എന്ന്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അത്യുന്നതങ്ങളിൽ നമ്മളുടെ അമലുകൾ കബൂലാക്കാൻ അവൻ്റെ അർശന മീത ഉപവിഷ്ടനാണ്. ഈ ഒരു യാഥാർത്ഥ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്തിലുള്ള കാലത്ത് സാന്ത്വനികളായ സാധുക്കളായ അടിമ സ്ത്രീകൾക്ക് വരെ വശമുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നാണ് പണ്ഡിതന്മാരുടെ വേഷത്തിൽ വരുന്നവർക്ക് വരെ ഇതിനോടൊരു നിഷേധം. അള്ളാഹു അർശിന്മേൽ ഉപവിഷ്ടൻ എന്നുള്ളതും അള്ളാഹു അത്യുന്നതനായി അവൻ്റെ മഹിതമായ ദാത്ത് കൊണ്ട് നമ്മുടെ മീതയാണെന്നുള്ളതും ഇന്ന് പലർക്കും വാദപ്രതിവാദ വിഷയമാണ്. അതിൽ തർക്കം നടക്കുകയാണ്. അള്ളാഹു വാനങ്ങൾക്ക് മീതയാണെന്നുള്ള വിഷയത്തിൽ യഥാർത്ഥത്തിൽ മുആവിയ ഇബ്നുൽ ഹകം അസ്സുലമിയുടെ സംഭവം, അതിൻ്റെ റിപ്പോർട്ട് ഇപ്രകാരം നമുക്ക് പൂർണ്ണമായിട്ട് വായിക്കാം. മുആവിയ ഇബ്നുൽ ഹകം അസ്സുലമി പറയാണ്, കാനത്ത് ലി ജാരിയത്തുൻ തറാ ഗനമൻ ലി, എനിക്കൊരു അടിമപ്പെണ്ണുണ്ടായിരുന്നു, അവർ എൻ്റെ ആടുകളെ നോക്കുന്ന ഒരു സ്ത്രീയായിരുന്നു, എൻ്റെ ആടുകളെ മേച്ച് നടക്കുന്ന ഒരു അടിമപ്പെണ്ണ് എനിക്കുണ്ടായിരുന്നു. എൻ്റെ ആടുകൾ എവിടെ ഉണ്ടായിരുന്നത്? ഖിബല ഉഹുദിൻ, ഉഹുദിന് നേരെയും, വൽ ജവ്വാനിയ, ജവ്വാനിയ എന്ന് പറഞ്ഞെങ്കിൽ ഉഹുദിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടങ്ങളിലൊക്കെ ഇയാൾക്ക് കുറേ ആടുകളുണ്ട്, മുആവിയ ഇബ്നുൽ ഹകമിന്. ആ ആടുകളെ മേക്കുന്ന ഒരു അടിമ പെണ്ണുണ്ടായിരുന്നു എന്നാണ് മുആവിയ പറയുന്നത്. ഫത്തലാത്തു തയോമിൻ, ഒരു ദിവസം ഞാൻ ആടുകളെ എണ്ണം നോക്കി. അവളെ നോക്കാൻ ഏൽപ്പിച്ച ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് ഒരാടിനെ ചെന്നായ കൊണ്ടുപോയിരിക്കുന്നു, ചെന്നായ കൊണ്ടുപോയിരിക്കുന്നു. വാന റജുലും മിൻ ബനി ആദം, മുആവിയ ഇബ്നുൽ ഹക്കം പറയാണ് ഞാനൊരു മനുഷ്യനാണ്. ആ സഫു കമായ സഫൂൻ, ആളുകൾക്കൊക്കെ നീരസവും ദേഷ്യവും പിടികൂടുന്നത് പോലെ എനിക്കും ദേഷ്യം പിടികൂടി. ഫസക്കത്തുഹ സക്കത്തൻ, ഞാൻ ആ സ്ത്രീയെ, ഈ അടിമ പെണ്ണിനെ അവളുടെ മുഖത്തൊരടി അടിച്ച് നന്നായിട്ടൊരു അടി വെച്ചു കൊടുത്ത്. പക്ഷേ മനുഷ്യ സഹജമെന്നായി ദേഷ്യം പിടിപെട്ട് അടിച്ചു. പക്ഷെ അദ്ദേഹത്തിന് വലിയ ദുഃഖം, പെട്ടെന്ന് ഖേദം അതിനാൽ ഉണ്ടായി. ഫാത്തൈത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. ഫഅള്ളമ ദാലിക അലൈ, ഞാൻ ആ പെണ്ണിനെ തച്ചു, അടിമ പെണ്ണാണ്, അതിനെ തച്ചു എന്നത് റസൂലുള്ള കേട്ടപ്പോൾ എനിക്ക് നേരെ വളരെ ഗൗരവത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് കണക്കിലെടുത്തത്. ഫഖുൽത്ത്, മുആവിയ പറയാണ്, ഞാൻ ചോദിച്ചു, യാ റസൂലുള്ളാഹ, അള്ളാഹുവിൻ്റെ ദൂതരെ, അഫല ഉർത്തിക്കുഹ, ഞാൻ എൻ്റെ ആ അടിമ പെണ്ണിനെ മോചിപ്പിക്കട്ടെ? അപ്പക്കാല തിരുദൂതർ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ തിനി ബിഹ, ആ അടിമ പെണ്ണിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഫാതൈതു ബിഹ, ഞാൻ അടിമയെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ഫഖാല ലഹ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനോട് ചോദിച്ചു, ഐനല്ലാഹ്, അല്ലാഹു എവിടെയാണ്? ഖാലത്ത്, അപ്പം ആ സ്ത്രീ പറഞ്ഞു, ഫിസമ ഫിസമ എന്ന ആകാശത്തിന്മേലാണ്. ഖാല, തിരുദൂതർ ചോദിച്ചു, മനാന, ഞാൻ ആരാണ്? ഖാലത്ത്, ആ അടിമ സ്ത്രീ പറഞ്ഞു, അൻത റസൂലുള്ളാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ്. ഖാല, അപ്പോൾ തിരുദൂതർ ചോദിച്ചു, അതുമിനീന ബിൽബാസി ബഅദൽ മൗത്ത്, മരണപ്പിറ്റേന്ന്, മരണത്തിനപ്പുറം ഉയർത്തെഴുന്നേൽപ്പും പരലോകവുമുണ്ട് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഖാലത്തിന് ആ പെണ്ണ് പറഞ്ഞു, അതെ. അപ്പോൾ തിരുദൂതർ പറഞ്ഞു, മുആവിയ, ഇവരെ നിങ്ങൾ മോചിപ്പിക്കൂ, അവർ മുഅ്മിനത്താണ്, വിശ്വാസിനിയാണ് എന്ന് പറയണ്ടേ. ഇവിടെ നോക്കൂ നിങ്ങൾ, കുറേ പാഠങ്ങളുള്ള ഹദീസാണിത്. ഇതിൽ ഒരു അടിമ സ്ത്രീ, അവർ ഗ്രാമീണതയിൽ, ഒരു മലഞ്ചെരുവിൽ, ഉഹദിൻ്റെ മാറിൽ, ജുവാനിയയിൽ ആടിനെ മേച്ച് നടക്കുന്ന ഒരു സാധാരണ സ്ത്രീ, അടിമ സ്ത്രീ, അവർക്ക് എന്ത് വിവരമുണ്ടാകുക? പക്ഷേ അവരോട് ചോദിക്കുകയാണ്, അയിനല്ലാ, അള്ളാഹു എവിടെ? അവർ പറഞ്ഞ എന്താ? ഫിസ്സമ, ആകാശത്തിന്മേൽ എന്നാണ്. ഈ ഒരു വിവരം പ്രകടിപ്പിക്കുവാനുള്ള വിവേകം പലപ്പോഴും പണ്ഡിതന്മാർ എന്ന് പേരിട്ട് വിളിക്കുന്നവർക്ക് ഇല്ലാതാകുന്ന ഇത്തരം വിഷയങ്ങളിൽ എന്നുള്ളത് ഒരു ഖേദകരമായ വസ്തുതയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഹിദായത്ത് കനിയുമാറാവട്ടെ. നമ്മുടെ വിഷയം അള്ളാഹുവിൻ്റെ അൽ അലി എന്ന പേരിൻ്റെ തേട്ടാണ്. അള്ളാഹു അത്യുന്നതൻ എന്ന് പറയുമ്പോൾ അള്ളാഹു അവൻ്റെ ദാത്തുകൊണ്ട് അവൻ ഉന്നതമാണ്. അവൻ്റെ അർശിൻ്റെ മേൽ ഉപവിഷ്ടനുമാണ്. ഈ വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, തെളിവുകളിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരു തിരുമൊഴി ഇവിടെ പ്രസക്തമാണ്. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഫേലിയായ സിഫത്തുണ്ട്, പ്രവൃത്തിപരമായിട്ടുള്ള ഒരു വിശേഷണം, അതാണ് അന്നുസൂൽ. അള്ളാഹുവിൻ്റെ പ്രവൃത്തിപരമായിട്ടുള്ള ഒരു വിശേഷണമുണ്ട്, സിഫത്ത്, അതാണ് അന്നുസൂൽ. അള്ളാഹു അവൻ്റെ സത്ത കൊണ്ട്, അവൻ്റെ പൂർണ്ണത അനുയോജ്യമാവിധം അവൻ അർശിന് മീതയാണെങ്കിലും അള്ളാഹു ആ അർശിൽ നിന്ന് ഇറങ്ങും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹു വഹയ് നൽകിയതനുസരിച്ചാണ്, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ സ്ഥിരീകരിച്ചതുമാണ്. എന്താ തിരുമൊഴിയുള്ളത്? അബൂ സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഇബ്നു മാജയും ഇമാം അഹ്മദും മറ്റും നിവേദനം ചെയ്യുന്ന ഹദീസ്. ഹദീസിന്റെ പൂർണ്ണരൂപം നമുക്കിങ്ങനെ മനസ്സിലാക്കാം. യൻസിലുല്ലാഹു തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇലാ സമാഇ ദുനിയ, എല്ലാ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്സമാഉ ദുനിയയിലേക്ക് ഇറങ്ങും. അസ്സമാഉ ദുനിയ എന്ന് പറഞ്ഞാൽ ഭൂമിയോടടുത്ത ആകാശം, അതിലേക്ക് ഇറങ്ങും. അല്ലാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറങ്ങണമെങ്കിൽ അള്ളാഹു എവിടെയാണ്? അള്ളാഹു മീതയാണ്, അവിടെ നിന്നാണ് ഇറങ്ങുക. എങ്ങനെ ഇറങ്ങും? അള്ളാഹുവിൻ്റെ പൂർണ്ണതക്ക് അനുയോജ്യമാം വിധം ഇറങ്ങും. എങ്ങനെയാണ് അള്ളാഹു അവൻ്റെ പൂർണ്ണതക്ക് അനുയോജ്യമാം വിധം ഉപരിയിൽ ഉപവിഷ്ടൻ, അതേപോലെ അള്ളാഹുവിൻ്റെ പൂർണ്ണതക്ക് നിരക്കും വിധം അള്ളാഹു അവിടെ നിന്ന് ഇറങ്ങും. എപ്പോൾ ഇറങ്ങും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ ദഹബ സുലുസുൽ ലൈൽ അൽ അവ്വൽ. ചില റിപ്പോർട്ടുകളിൽ അങ്ങനെയാണ്, രാവിൻ്റെ മൂന്നിലൊന്ന് കഴിഞ്ഞു പോയാൽ. ചില റിപ്പോർട്ടുകളിൽ ഇദാ മദാ ശത്രുൽ ലൈൽ ഔ സുലുസ, രാത്രിയുടെ പകുതി അല്ലെങ്കിൽ മൂന്നിൽ രണ്ട് കഴിഞ്ഞു പോയാൽ. ചില റിപ്പോർട്ടുകളിൽ ഹീന യബ്ഖ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ മൂന്നിലൊന്ന് ശേഷിക്കുമ്പോൾ, മൂന്നിലൊന്ന് ശേഷിക്കുന്ന വേളയിൽ അള്ളാഹു ഇറങ്ങും. ഇതൊന്നും വൈരുദ്ധ്യമല്ല, വ്യത്യസ്ത ആശയങ്ങൾ പറയുന്ന വചികളാണ്. ഫയഖൂൽ, അള്ളാഹു ഇറങ്ങും, എന്നിട്ട് അള്ളാഹു ചോദിക്കും, അനൽ മലിക് അനൽ മലിക് ഹൽ മിൻ ദാഇ യദ്ഊനി ഫാസ്തജീബല, അനൽ മലിക് അനൽ മലിക്, ഞാനാണ് രാജാവ്, ഞാനാണ് രാജാവ്, ഹൽ മിൻ ദാഇ യദ്ഊനി, എന്നോട് ദുആ ഇരക്കുന്ന വല്ലവരുമുണ്ടോ, ഫാസ്തജീബല, അവർക്ക് ഞാൻ ഉത്തരം നൽകും. ഇതെപ്പളാ പറയാ? ആ രാവിൻ്റെ ഒടുവിലത്തെ മൂന്നിലൊന്ന് ശേഷിക്കുന്ന വേളയിൽ, രാവിൻ്റെ പകുതിയൊക്കെ പിന്നിട്ട് പിന്നീടുള്ള സമയം, പ്രത്യേകിച്ച് അതിൻ്റെ അവസാന സമയം, അള്ളാഹു ഭൂമിയോടടുത്ത് ആകാശത്തിലേക്ക് ഇറങ്ങി അവിടെ വെച്ച് ചോദിക്കുന്നതാണ്, എന്നോട് ദുആ ഇരക്കുന്ന ആരെങ്കിലും ഉണ്ടോ, ഞാൻ അവർക്ക് ഉത്തരം നൽകും. അതിനെന്ത് വേണം? ദുആ ഇരക്കണമെങ്കിൽ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കണം, എന്നിട്ട് ദുആ ഇരക്കുവാനുള്ള സാഹചര്യം ഒരുക്കണം. ആര്? നമ്മൾ. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഈ വിളിയിൽ അതിന് പ്രതികരിക്കാനും ആ വിളിയിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് പാത്രീഭൂതരാകാനും അവസരം ഉണ്ടാവുകയുള്ളൂ. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുകയാണ്, അള്ളാഹു ചോദിക്കും, ഹൽ മിൻ സാഇലി യസ്അലുനി ഫഉഅതിയ, ചോദിക്കുന്ന വല്ലവരുമുണ്ടോ, അവൻ്റെ ചോദ്യങ്ങൾ ഞാൻ അവനക്ക് നൽകാൻ വല്ലവരുണ്ടോ എന്ന് ചോദിക്കും. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറല, എന്നോട് പാപം പൊറുക്കുവാൻ തേടുന്ന വല്ലവരുമുണ്ടോ, ഞാൻ അവൻ്റെ പാപം പൊറുത്തു നൽകും എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല സമയം അറിയിക്കുമെന്നാണ്. ഇതേപോലെ വഹൽ മിൻ മുസ്നിബിൻ യതൂബു ഫാതൂബ അലൈഹി, കുറ്റം ചെയ്ത വല്ല തൗബ ചെയ്യുന്നവരായി, അവരുടെ തൗബ ഞാൻ കബൂലാക്കും എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല പറയും. പിന്നെയും ഹദീസിന്റെ ബാക്കി ഭാഗങ്ങളിൽ കാണാം, മൻ ദല്ലദി യസ്തർസിഖുനി ഫ അർസുഖഹു, എന്നോട് അന്നം ചോദിക്കുന്നവർ വല്ലവരുമുണ്ടോ, ഞാൻ അവർക്ക് അന്നം നൽകും. അള്ളാഹു രാത്രിയുടെ മൂന്നിലൊന്ന് ശേഷിക്കുമ്പോൾ അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പെട്ടതാണ്, എന്നോട് ഉപജീവനം, അന്നം തേടുന്ന വല്ലവരുമുണ്ടോ, അവർക്ക് ഞാൻ അന്നം നൽകും, ഉപജീവനം നൽകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ പറയുന്നതാണ്. ആ സമയം അള്ളാഹു പറയുമെന്നാണ്. മാത്രമല്ല ഇനി നോക്കൂ, മൻ ദല്ലദി യസ്തക്ഷിഫുദ്ദുർ ഫഅക്ഷിഫഹു അൻഹു, മൻ ദല്ലദി യസ്തക്ഷിഫുദ്ദുർ, ദുരിതം പോക്കാൻ ആവശ്യപ്പെടുന്നവർ ആരാണുള്ളത്, ഫഅക്ഷിഫഹു അൻഹു, അവനെ തൊട്ട് ഞാൻ ദുരിതം പോക്കും. അതായത് രാത്രിയുടെ മൂന്നിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ നിശയുടെ നിഗൂഢതയിൽ വാചാലതയിൽ അള്ളാഹുവിനോട് ദുരിതം പോക്കാൻ, പ്രയാസം നീക്കാൻ, മുസീബത്ത് വഴിമാറ്റാൻ തേടുന്നവരുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കും. ചോദിക്കുന്നവരുണ്ട് എങ്കിൽ അള്ളാഹു ആ സമയം അവരുടെ ദുരിതം പോക്കും, മുസീബത്ത് നീക്കും, ദുരിതങ്ങൾ വഴിമാറ്റും. ഇതാണ് ഈ ഹദീസുകൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർത്താണ്, ഫലാ യബ്ഖ മുസ്ലിമു യദ്ഊ ബിദഅവതിൻ ഇല്ലാ സ്തജാബ അല്ലാഹു ലഹ. അതെന്താ? ഫലാ യബ്ഖ മുസ്ലിമു യദ്ഊ ബിദഅവതിൻ, അള്ളാഹുവിനോട് ദുആ ഇരക്കുന്ന ഒരു മുസ്ലിമും ശേഷിക്കുകയില്ല, ഇല്ലാ സ്തജാബ അല്ലാഹു ലഹ, ആ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകാതെ. ആ സമയം, രാത്രിയുടെ ആ സമയം, അള്ളാഹുവിനോട് ദുആ ഇരക്കുന്ന ഏതൊരു മുസ്ലിമിൻ്റെയും ദുആ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് ഉത്തരം നൽകാതിരിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്നിട്ട് റസൂൽ അതിൽ നിന്ന് രണ്ട് പേരെ കിഴിച്ച്, അള്ളാഹു ഉത്തരം നിഷേധിക്കുന്ന രണ്ട് പേരെ കിഴിച്ച്, ഒന്ന് ഇല്ലാ സാനിയതൻ തസ്അ ബിഫർജിഹ ഔ അശ്ശാറൻ, ഒന്ന് വേശ്യ, അള്ളാഹു കാക്കട്ടെ നഊദു ബില്ലാ, വേശ്യാവൃത്തിയിലൂടെ സമ്പാദിക്കുന്നവൾ, അവളുടെ ദുആ അള്ളാഹു കബൂലാക്കൂല, ഔ അശ്ശാറൻ, അശ്ശാറൻ എന്ന് പറഞ്ഞാൽ നികുതി പിരിക്കുന്നവൻ, മക്കാസ് നികുതി പിരിക്കുന്നവൻ, അവൻ്റെ ദുആയും അള്ളാഹു സുബ്ഹാനഹു വതആല കബൂലാക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇവിടെയും വിഷയം എന്താ? അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഭൂമിയുടെ തൊട്ടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്ന് പറയുമ്പോൾ ഇത് തിരുമൊഴിയാണ്. ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ നിവേദനം ചെയ്ത സഹീഹായ ഹദീസാണ്. ഈ ഹദീസിൽ അള്ളാഹു ഇറങ്ങുമെന്ന് പറയുമ്പോൾ എങ്ങനെ ഇറങ്ങും നമുക്കറിയില്ല, പക്ഷെ അള്ളാഹു ഇറങ്ങും എന്ന് അള്ളാഹു പറഞ്ഞു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു. അള്ളാഹുവിന്റെ പൂർണ്ണത കനിയോജ്യമാം വിധം അവൻ ഇറങ്ങും. അള്ളാഹു ഇറങ്ങണമെങ്കിൽ അള്ളാഹു എവിടെയാണ്? ഉന്നത സ്ഥാനത്താണ്, അവിടെ തന്നെ ഇറങ്ങുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഉലുവ്, ഔന്നത്യം, അവൻ്റെ സത്ത കൊണ്ടുള്ള ഔന്നത്യം, വിശേഷണങ്ങൾ കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, നാമങ്ങൾ കൊണ്ടുള്ള ഔന്നത്യം, അത് നമ്മൾ സമ്മതിക്കലും അള്ളാഹ്ക്ക് സ്ഥിരീകരിക്കലും നമ്മളുടെ മേൽ ബാധ്യതയാണ്. ഷാഫി പണ്ഡിതനായ ഇമാം മുഹമ്മദ് ഇബ്നു ഹുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബിൽ വളർന്ന പണ്ഡിതനാണ് ഇമാം ഇബ്നു ഹുസൈമ. അദ്ദേഹം തൻ്റെ ആദർശം പ്രഖ്യാപിച്ചത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ നൂനിയയിൽ, അതൊരു കവിതാ സമാഹാരമാണ്, അതിൽ വിശദീകരിച്ച് ഞാൻ ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. എന്തിന്? അള്ളാഹു ആകാശത്തിന് മീതയാണ് എന്നത് നിഷേധിക്കുന്നവരെ എന്ത് ചെയ്യണം എന്നാണ് ഇമാം ഇബ്നു ഹുസൈമ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അത് മനസ്സിലാക്കാനാണ്. ഇമാം ഇബ്നു ഹുസൈമയുടെ ഉസ്താദാണ് അബ്ദുള്ള ഇബ്നുൽ മുബാറക്. وهو الذي قد شجع ابن خزيمه اذ سل سيف الحق والعرفان. ابن خزيمه ആദർശം പഠിപ്പിച്ച ഉസ്താദിനെ ഉദ്ധരിച്ച് ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, ഇബ്നു ഖുസൈമ സത്യത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ഘടകം ഊരിപ്പിടിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കണം, സത്യത്തിന്റെ വാളൂരിയ സന്ദർഭം നിങ്ങൾ ഓർക്കണം. എന്നിട്ട് ഇബ്നു ഖുസൈമയെ കുറിച്ച് പറയാണ്, وقضى بقتل المنكرين علوه بعد استتابتهم من الكفران وبانهم يلقون بعد القتل فوق مزابل الميتات والانتان. ذا وقضى ابن خزيمه വിധിച്ചു. എന്താ വിധിച്ചത്? بقتل المنكرين علوه, അല്ലാഹുവിന്റെ ഉലുവിനെ നിഷേധിക്കുന്നവരെ വധിക്കണമെന്ന്. അള്ളാഹുവിൻ്റെ ഒലിവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആകാശ രോഗങ്ങൾക്ക് മീതെ, അർശിന് മീതെ ഉപവിഷ്ടനാണ് എന്നത് നിഷേധിക്കുന്നവരെ വധിക്കണം എന്നതാണ് ഇബ്നു ഹുസൈമ അഷാഫിയുടെ ഫത്വ. എപ്പോഴാണ് വധിക്കേണ്ടത്? അവരെ ബഅദസ്തിതാബത്തിഹിം മിനൽ കുഫ്രാനി, അള്ളാഹു ആകാശത്തിന് മീതെയാണ് എന്നുള്ള കാര്യം അവർ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ആ നിഷേധത്തിൽ നിന്ന് അവർക്ക് തോബ ചെയ്യാൻ അവസരം കൊടുക്കണം, പശ്ചാത്തപിക്കാൻ അവസരം കൊടുക്കണം. പശ്ചാത്തപിച്ചിട്ടില്ല എങ്കിലാണ് അവരെ വധിക്കേണ്ടത്. എന്നിട്ടോ? വബിഅന്നഹും യുൽഖൗൻ, അള്ളാഹിന്റെ ഒലുവിനെ നിഷേധിച്ചവർ വധിക്കപ്പെട്ടാൽ അവരെ കൊണ്ടിടണം. ബഅദൽ ഖത്ൽ, വധിച്ചതിന് ശേഷം, ഫൗഖ മസാബിലിൽ മീതാതി വൽ അൻതാനി, വേസ്റ്റിന്റെ മുകളിൽ കൊണ്ടുപോയിട്ടിരുന്ന ശവങ്ങളും അതേപോലെ വേസ്റ്റുകളും കൊണ്ടുപോയി നിറക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇവരെ അതിൻ്റെ മുകളിലിടണം എന്നാണ് ഇവരെ കൊന്നിട്ട്. ആരാണ് ഈ പറയുന്നത്? ഇബ്നു ഖുസൈമ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അള്ളാഹുവിന്റെ ഒലുവിനെ നിഷേധിക്കുന്ന മനുഷ്യന്മാരെ, അള്ളാഹു അവൻ്റെ അർശിനു മീതെ ഉപവിഷ്ടനാണ്, ആകാശങ്ങൾക്കുപരിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അർശിനു മീതെയാണ് എന്നതിനെ നിഷേധിക്കുന്നവനെ അവനെ തൗബ ചെയ്യാൻ ആവശ്യപ്പെടണം. അവന് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവനെ കൊന്നിട്ട് വേസ്റ്റിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടിടണം എന്നാണ് ഇമാം ഇബ്നു ഖുസൈമ അഷ്ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. എന്നിട്ട് പറയണം, ഫശഫൽ ഇമാമുൽ ആലിമുൽ ഹബറുല്ലദി യുദ്ആ ഇമാമു അയ്മത്തുൽ അസ്മാനി, ആ കാലഘട്ടത്തിൻ്റെ ഇമാം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പണ്ഡിതനായ ഇമാം ഇങ്ങനെയാണ് ഈ വിഷയത്തിൽ ഫത്വ പറഞ്ഞിട്ട് ശമനം നൽകിയത്, ആളുകളുടെ സംശയം ദൂരീകരിച്ചത് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. പിന്നെയും തുടരുന്നുണ്ട്, വഹക ഇബ്നു അബ്ദുൽ ബറി ഫീ തംഹീദിഹി വ കിതാബുൽ ഇസ്തിസ്കാരി ഗൈറ ജബാനി ഇജ്മാ അഹ്ലിൽ ഇൽമി അന്നല്ലാഹ ഫൗകൽ അർശ് ബിൽ ഇദാഹി വൽ ബുർഹാനി. ഇമാം ഇബ്നുൽ ബറിനെ കുറിച്ച് പറയാം. ഇബ്നു അബ്ദുൽ ബർ എന്ന് പറഞ്ഞാൽ മാലിക്കി പണ്ഡിതനാണ് ഇമാം ഇബ്നു അബ്ദുൽ ബർ. അദ്ദേഹം മാലിക്കി പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഇസ്തിദ്കാർ അതേപോലെ തംഹീദ് കിതാബുകളുണ്ട്. അതിൽ അദ്ദേഹം ഉദ്ധരിച്ചു, എന്തുദ്ധരിച്ചു? ഇജ്മാ അഹ്ലിൽ ഇൽമ് പണ്ഡിതന്മാരുടെ ഇജ്മാഇനെ ഉദ്ധരിച്ചു, ഐക്യ കണ്ടേനുള്ള അഭിപ്രായം പണ്ഡിതന്മാരുടേത് അദ്ദേഹം രേഖപ്പെടുത്തി. എന്ത് ഏത് വിഷയത്തിൽ? അന്നല്ലാഹു ഫൗകൽ അർഷ്, അല്ലാഹു അവൻ്റെ അർഷിന് മീതയാകുന്നു എന്ന കാര്യം പണ്ഡിതന്മാരുടെ ഇജ്മാ ആണ് എന്ന് ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചു. ബിൽ ഈലാഹി വൽ ബുർഹാനി, തെളിവുകളും അതേപോലെ പ്രമാണങ്ങളും നിരത്തിയാണ് ഇബ്നു അബ്ദുൽ ബർ അത് സ്ഥിരീകരിച്ചത് എന്നാണ് ഇവിടെ ഇബ്നുൽ ഖയ്യിം രേഖപ്പെടുത്തുന്നത്. പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ, ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒലുവ്, അല്ലാഹു അവന് അൽ അലി എന്ന പേരുണ്ട്. ആ അലി എന്ന പേര് തേടുന്നത് അല്ലാഹു പടപ്പുകൾക്ക് മീതയാണ്. അല്ലാഹുവിന് അർഷുണ്ട്, ദുൽ അർഷ് അൽ മജീദ്. അല്ലാഹു അർഷിന് ഉടമ, അല്ലാഹു സാഹിബുൽ അർഷാണ്, അർഷിൻ്റെ ഉടമയാണ്. ആ അർഷിന്മേൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്തിവായിലാണ്, ഉപവിഷ്ടനാണ്. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ, അതാണ് ഷാഫിഈ പണ്ഡിതന്മാരുടെ അഖീദ. പിന്നെ എങ്ങനെയാണ് ഷാഫിയാക്കൾ എന്ന് പറയുന്നവർക്ക് ഈ ഒരു അഖീദ നഷ്ടപ്പെട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല എല്ലായിടത്തുമാണ് എന്നുള്ള അഖീദ ആദർശം വന്നത്? അത് അല്ലാഹു തആല ആലം. പക്ഷേ പ്രാമാണികരുടെ അഭിപ്രായങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയും കേൾക്കുകയും ചെയ്തത്. അതിലുപരി നമ്മുടെ ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ തിരുമൊഴികൾ അറിയിക്കുന്ന തേട്ടങ്ങൾ, വിധികൾ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഏ ഹാദാ റബ്ബുക്കും, ഇതാ നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ് റസൂലുള്ള മാനത്തിന് നേരെ വിരൽ ചൂണ്ടി. ഹജ്ജത്തുൽ വദാഇന്റെ വേദിയിൽ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ഹജ്ജത്തുൽ വദാഇന്റെ വേദിയിൽ 100,000-ൽ പരം ഹാജിമാരെ മുന്നിൽ നിർത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനയിൽ, അറഫയിൽ, മക്കയിൽ ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ? അൻതും മസ്ഊലൂന അന്നി, ഹാജിമാരെ എന്നെക്കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുന്നവരാണ്. അള്ളാഹു നിങ്ങളോട് ചോദിക്കും മഹ്ശറയിൽ, എന്ത്? എന്നെക്കുറിച്ച്. ഫമാ അൻതും ഖായിലൂൻ, നിങ്ങൾ എന്ത് പറയുന്നവരാണ് എന്ന് റസൂലുള്ളാ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ഹജ്ജിൽ ഒരു തവണ എന്നല്ല, പിന്നെയോ മിനയിൽ, മിനയുടെ രാവുകളിൽ പലതിലും, അതേപോലെ അറഫയിലൊക്കെ റസൂലുള്ള ചോദിച്ചിട്ടുണ്ട്. അള്ളാഹു എന്നെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും, അപ്പം നിങ്ങൾ എന്ത് പറയും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാജിമാരോട് ചോദിച്ചത്. അന്ന് സഹാബത്തിനോട് ചോദിക്കുകയാണ്. അപ്പം സഹാബികൾ പറയാണ്, റസൂലെ ഞങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയും, നിങ്ങൾ നുബുവത്ത് എത്തിച്ചിട്ടുണ്ട്, റിസാലത്ത് എത്തിച്ചിട്ടുണ്ട്, നിങ്ങളുടെ മേൽ അർപ്പിതമായ അമാനത്ത് അത് കൃത്യമായി നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ അള്ളാഹുവിങ്കൽ സാക്ഷി പറയും എന്ന് സഹാബികൾ 100,000-ൽ പരം ഹാജിമാർ ഒരൊറ്റ സ്വരത്തിൽ ആർക്കും വിസമ്മതമോ വിമ്മിഷ്ടമോ ഇല്ലാതെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഫഷ്ഹദ് എന്നാണ്. അല്ലാഹുമ്മ ഫഷ്ഹദ്, അല്ലാഹുമ്മ അല്ലാഹുവേ എന്ന് വിളിച്ചിട്ടല്ല റസൂലുള്ള ആകാശത്തിലേക്ക് അങ്ങ് വിരൽ ചൂണ്ടിയതാണ്. എന്നിട്ട് ഫഷ്ഹദ് അല്ലാഹുവേ, ഇത് ഇവർ സാക്ഷ്യം വഹിച്ചതിന് നീ സാക്ഷിയാകി എന്ന് പറഞ്ഞ ആളുകളിലേക്കും ചൂണ്ടാണ്. എന്തിനങ്ങനെ വിരൽ ചൂണ്ടിക്കാണിച്ചത് അല്ലാഹുമ്മ എന്ന് വിളിച്ചപ്പോൾ? അല്ലാഹു അവൻ എവിടെ എന്നുള്ളത് നമ്മളെ അറിയിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുമൊഴി കൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഒക്കെയും ബോധ്യപ്പെടുത്തി അറിയിച്ചൊരു സംഗതിയാണ് അള്ളാഹുവിൻ്റെ ഒലുവ് എന്ന വിശേഷണം. അള്ളാഹു അവൻ്റെ സത്ത കൊണ്ട് അവൻ പടപ്പുകൾക്ക് മീതയാണ്, അള്ളാഹു അത്യുന്നതനാണ്, അവൻ്റെ അർശിന്മേൽ അവൻ ഉപവിഷ്ടനാണ് എന്നുള്ളതായ വിഷയം. പക്ഷേ പല മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അവർ വലിയ വ്യതിയാനത്തിലാണ്, വലിയ വ്യതിയാനത്തിലാണ് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമല്ല. ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ, അള്ളാഹുവിൻ്റെ ഒലുവുമായി ബന്ധപ്പെട്ടുള്ള ആ വിഷയത്തിൻ്റെ കുറേ ഭാഗങ്ങൾ നമുക്കിനി തുടർന്ന് പിന്നെയും വിശദീകരിക്കാണ്ട് കുറേ ചരിത്ര സംഭവങ്ങളും വിഷയങ്ങളും, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമി അള്ളാഹു തന്നിലേക്ക് ഉയർത്തിയതുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയങ്ങൾ, അതേപോലെ തന്നെ ഏതാനും കർമ്മപരമായി സ്വഭാവപരമായി നമുക്ക് പഠിക്കുവാനുള്ളതായ തിരുമൊഴികൾ, അത് ഇൻഷാ അള്ളാഹ് അള്ളാഹുവിൻ്റെ അൽ ആല എന്ന പേര് വിശദീകരിക്കുമ്പോൾ നമുക്കവിടെ തുടർന്ന് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ പ്രവൃത്തികൾ, വിശേഷണങ്ങൾ, സത്ത, ഇതുകൊണ്ട് അള്ളാഹു അത്യുന്നതനാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ അത്യുന്നതമായ അള്ളാഹുവിൻ്റെ പ്രത്യേകത അത് നമ്മളിൽ നിഴലിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മളും ഉത്തമമായത്, ഉന്നതമായത് തേടിക്കൊണ്ടാണ്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹു യുഹിബ്ബു മാലിയൽ അഖ്ലാഖ് വയക്റഹു അല്ലെങ്കിൽ വയബ്ഗദു സഫ്സാഫഹ, സ്വഭാവങ്ങളിൽ ഉന്നതമായത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു, ഉന്നത സ്വഭാവങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. സ്വഭാവങ്ങളിൽ പറ്റെ ചപ്പടാച്ചി മോശമായതിനെ അള്ളാഹു സുബ്ഹാനഹു വതാല വെറുക്കുകയും അള്ളാഹു അതിനോട് അനിഷ്ടമുള്ളവനുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഉന്നതമായത് ഇഷ്ടപ്പെടുക, അത് സ്വഭാവമായിട്ട് സ്വീകരിക്കുക, മോശമായതിനെ വെറുക്കുക, അത് സ്വീകരിക്കാതിരിക്കുക. ഈ ഒരു ഗുണം വിശ്വാസികളിൽ ഉണ്ടാകണം എന്ന് പണ്ഡിതന്മാർ ഉണർത്തി. അതേപോലെ തന്നെ പിന്നെ ഇബ്നു ഹസമിനെ ഉദ്ധരിച്ച് ഒരു സംഭവം വായിച്ച്, അതായത് അദ്ദേഹത്തിൻ്റെ ഒലുവുൽ ഹിമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ മനോധൈര്യവും തീരുമാനവും അതിൻ്റെ മികവ് അറിയിക്കുന്ന ഒരു സംഭവം. വിശ്വാസികൾ അങ്ങനെ ആയിരിക്കണം. തങ്ങൾക്ക് ഉന്നതി നേടിത്തരുന്നതാണ് വിശ്വാസികൾ കാംക്ഷിക്കേണ്ടത്, തേടേണ്ടത്. തങ്ങളെ തള്ളിയിടുന്ന, തറപറ്റിക്കുന്ന, അധമന്മാരാക്കുന്നതിൽ നിന്നൊക്കെ വിശ്വാസികൾ അകലണം, ദൂരപ്പെടണം എന്നതിൻ്റെ ഒരു ഉദാഹരണം. ഇബ്നു ഹസം അബ്ബാഹിരി ഒരിക്കൽ അദ്ദേഹം പിന്നെ ഒരു വിജ്ഞാന സാഗരാണ്. ഇമാം ഇസ്ബിൻ അബ്ദുസ്സലാം, ഇസ്ബിൻ അബ്ദുസ്സലാം എന്ന് പറഞ്ഞാൽ സുൽത്താനുൽ ഉലമ അല്ലെങ്കിൽ സുൽത്താനു ഉലമായിൽ അന്തുലുസ്, സ്പെയിനിലെ പണ്ഡിതന്മാരുടെ സുൽത്താൻ എന്ന ഖ്യാതിയുള്ള പണ്ഡിതനാണ് ഇസ്ബിൻ അബ്ദുസ്സലാം. അദ്ദേഹം വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ് ഇമാം ഇസ്ബിൻ അബ്ദുസ്സലാം. ആ ഇസ്ബിൻ അബ്ദുസ്സലാം വരെ ഊറ്റം പറഞ്ഞത് ഇബ്നു ഹസമിനെ ഉദ്ധരിച്ചിട്ടാണ്. ഇബ്നു ഹസമിൻ്റെ മുഹല്ലയും അൽ മുഹല്ല എന്ന് പറയുന്ന കിതാബ്, ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ മുഗ്നി എന്ന് പറയുന്ന കിതാബ്, ഈ രണ്ട് കിതാബും വായിക്കാത്തവർക്ക് ഫത്വ എടുക്കാൻ തന്നെ യോഗ്യത അല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ പക്ഷം. ഇസ്ബിൻ അബ്ദുസ്സലാം ഏറെ ഇബ്നു ഹസമിൻ്റെ വിഷയത്തിൽ ആശ്ചര്യം കൂറിയത് അദ്ദേഹത്തിൻ്റെ അൽ മുഹല്ല വായിച്ചിട്ടാണ്. ആരുടേതാണ് മുഹല്ല? അൽ മുഹല്ല ഇബ്നു ഹസമിൻ്റേതാണ്. ഈ ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി ചെറുപ്രായത്തിൽ വിജ്ഞാനം നേടിയിട്ടില്ല. ചെറുപ്രായത്തിൽ അദ്ദേഹം വിജ്ഞാനം നേടില്ല, 5 വയസ്സൊക്കെ അറിവില്ലായിരുന്നു എന്ന് പറയില്ലേ, ആ ഒരു പരുവത്തിലായിരുന്നു ഇബ്നു ഹസം. ഒരു ദിവസം അസറസ്കാര ശേഷം പള്ളിയിൽ കയറിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത്, അസറസ്കാരം കഴിഞ്ഞ് കുറേ ടൈം കഴിഞ്ഞ് 2.5 രക്കായിട്ട് നിസ്കരിച്ചിരുന്നു. അപ്പോൾ ആളുകൾ പറഞ്ഞേ അവിടെ കൂടിയ അസറസ്കാരത്തിന് ശേഷം സുന്നത്തസ്കാരം ഉണ്ടോ, പ്രത്യേകിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിനോടടുത്താൽ? അതുകൊണ്ട് നിങ്ങളെന്താ നിസ്കരിച്ച് ചോദിച്ചിട്ട് അദ്ദേഹത്തെ ആക്ഷേപിച്ചു. യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ അത് ചില പണ്ഡിതന്മാരുടെ വീക്ഷണപ്രകാരമായിരിക്കും അവരാ പറഞ്ഞിട്ടുള്ളത്. കാരണമുള്ള നിസ്കാരമൊക്കെ അസറിന് ശേഷവും അതേപോലെ സുബൈക്കു ശേഷമൊക്കെ നിസ്കരിക്കാം. ഗ്രഹണ നിസ്കാരം, മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരം, അല്ല ഗ്രഹണ നിസ്കാരം, അതേപോലെ തഹയ്യത്ത് നിസ്കാരം, ഇതൊക്കെ കാരണമുള്ള നിസ്കാരമാണ്, നിസ്കരിക്കാം. ഏതായാലും ഒരു വിഭാഗം ആളുകളോട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെന്താണ് അസർ നിസ്കാരത്തിന് ശേഷം നിസ്കരിച്ച സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാൻ പാടില്ലല്ലോ പറഞ്ഞിട്ട് ചെയ്ത് അദ്ദേഹത്തെ വരട്ടി. പിന്നെ ഒരിക്കൽ അദ്ദേഹം പള്ളിയിൽ കയറി നിസ്കരിക്കാതെ ഇരുന്ന്, ആദ്യം നിസ്കരിക്കാതെ ഇരുന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ അവിടുന്ന് വരട്ടി, പള്ളിയിൽ കയറിയിട്ട് തഹയ്യത്ത് നിസ്കരിക്കാതെ ഇരിക്കേ, തഹയ്യത്ത് നിസ്കരിക്കണ്ടേ? അപ്പോൾ അദ്ദേഹം വേഗം നിസ്കരിച്ച് തഹയ്യത്ത് നിട്ടിരുന്ന്, പിന്നെ പള്ളിയിൽ കയറിയപ്പോഴാണ് അദ്ദേഹം ഇനിയിപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തത്, വേഗം 2.5 രക്കായിട്ട് നിസ്കരിച്ചിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അത് നിസ്കാരം പാടില്ലാത്ത സമയത്താണ്, അതുകൊണ്ട് അതിലും വരട്ടി ആളുകൾ. നിസ്കരിച്ചാലും പ്രശ്നം, നിസ്കരിച്ചിട്ടില്ലെങ്കിലും പ്രശ്നം. മൂപ്പരാകെ എടങ്ങേറായിപ്പോയി. അവിടെ വെച്ചിട്ട് മൂപ്പരെടുത്ത ഒരു പ്രതിജ്ഞയാണെന്ത്, ഇനി അറിവ് സമ്പാദിച്ചിട്ടേ കാര്യം. അങ്ങനെ ആ പ്രായത്തിൽ ചിലർ പറയാറുണ്ട് നമ്മൾ പിന്നെ ചെറുപ്പത്തിൽ പഠിക്കണം, അതാണ് കല്ലിൽ കൊത്തിവെച്ചതുപോലെ ഉണ്ടാവുകയുള്ളൂ അല്ലേ, എഴുതാൻ ചിത്തവും വെള്ളക്കടലാസും ഒന്നുപോലെ പതിയും രണ്ടിലും എഴുതുന്നവയൊക്കെയും എന്ന് കവി പറഞ്ഞതുപോലെ ചെറുപ്രായത്തിൽ തന്നെ പഠിക്കണം എന്നുള്ളതാണ്. പക്ഷേ അതിന് വിപരീതമാണ് ഇബ്നു ഹസം അബ്ബാഹിരി. അദ്ദേഹം വലിയതായിട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്. വലുതായിട്ട് പഠിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, അദ്ദേഹം വിജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ, അദ്ദേഹത്തിന് അൽ മുഹല്ല എന്ന് പറയുന്ന ഗ്രന്ഥം ഉണ്ടല്ലോ, അത് കർമ്മശാസ്ത്രത്തിൽ, ഹദീസിൽ, ഉസൂലിൽ, ഭാഷയിൽ, ഈ കലകളിലൊക്കെയും അത്ഭുതമാണ്. അത്ര മികവ് പുലർത്തുന്ന ഗ്രന്ഥമാണ് അൽ മുഹല്ല എന്ന് പറയുന്ന ഇബ്നു ഹസമിൻ്റെ ഗ്രന്ഥം. അപ്പോൾ ആ രചന നടത്താൻ മാത്രം ഇബ്നു ഹസം പഠിച്ച് വളർന്നത് എപ്പോഴാണ്? അദ്ദേഹത്തിൻ്റെ ആ ബാല്യം പിന്നിട്ടതിന് ശേഷം, യൗവനത്തിൽ അദ്ദേഹം പ്രവേശിച്ചതിന് ശേഷം. ആ ഒരു വളർച്ചയിലേക്ക് അദ്ദേഹത്തെ നയിച്ചതെന്താ? അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോധമാണ്. ഏത് ബോധം? എനിക്ക് വളരണം, എനിക്ക് മികവ് പുലർത്തണം, എനിക്ക് പൂർണ്ണനാകണം എന്നുള്ള ആ ബോധമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഔന്നത്യ ചിന്ത അത് വിശ്വാസികളിൽ നിയോഗിക്കണം, വിശ്വാസികളിൽ വളരണം. ഇന്ന് ഞാൻ സഹീഹ് മുസ്ലിമിൽ എൻ്റെ വിഷയത്തിൽ പഠനം നടത്തി, പിന്നെ ഒരു മസാല വായിച്ചപ്പോൾ, ഭാഗം വായിച്ചപ്പോൾ, ഇമാം മുസ്ലിം മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് ഇബ്നു മുസ്ലിം അന്നൈസാപൂരി, സഹീഹ് മുസ്ലിമിൻ്റെ ഓദർ, അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ആരാ? ഏറ്റവും പ്രബലമായ ഉസ്താദ് ഇമാം മുസ്ലിമിൻ്റേത് അബ്ദുള്ള ഇബ്നു മസ്ലമ അൽ കാനബിയാണ്. അബ്ദുള്ള ഇബ്നു മസ്ലമ അൽ കാനബിയാണ്. ഈ അബ്ദുള്ള അൽ ഇബ്നു അൽ മസ്ലമ അൽ കാനബി ഒരു കാലത്ത് അറിയപ്പെട്ട റൗഡിയായിരുന്നു, അറിയപ്പെട്ട റൗഡി. ഷുഅബത്ത് ഇബ്നുൽ ഹജ്ജാജ് എന്ന് പറയുന്ന ഹദീസ് പണ്ഡിതൻ ശിഷ്യന്മാരോടൊത്ത് ഹദീസ് പഠിപ്പിച്ച് ക്ലാസ്സിൽ നിന്ന് പോകുമ്പോഴാണ് കാനബി കത്തി ഊരിയിട്ട് ഷുഅബത്ത് ഇബ്നുൽ ഹജ്ജാജിന്റെ കഴുത്തിൽ ചൂണ്ടുന്നത്. എന്നിട്ട് കളിയാക്കിയിട്ട് പറയാൻ ഒരു ഹദീസ് പറയാൻ, മനസ്സിലെ, ഷുഅബത്ത് ഇബ്നു ഹജ്ജാജിന് ബോധ്യപ്പെടാണ് ബനിന്റെ കഥ കഴിക്കുന്നു. കാരണം ആ രീതിയിലാണ് ആ പെരുമാറ്റം. ഹദീസ് പറയേണ്ട ആളൊന്നുമല്ല ഇയാൾ. ആര്? ഹദീസ് പഠിപ്പിക്കേണ്ട കോലത്തിലല്ല കാനബി ഉള്ളത്. അപ്പോൾ ഇമാം ഷുഅബയുടെ മനസ്സിൽ ആദ്യമായിട്ട് തെളിഞ്ഞത് എന്താ? ഒരു ഹദീസാണ്. ആ ഹദീസ് അദ്ദേഹം സനദടക്കണം പറഞ്ഞോടുത്ത്. ഹദീസ് എന്താണ്? ഇദാലം തസ്തഹീ ഫസ്നായ മാഷീത്, ലജ്ജ ഇല്ലെങ്കിൽ ഇഷ്ടമുള്ളത് ചെയ്തോന്ന്, ലജ്ജ ഇല്ല എങ്കിൽ ഇഷ്ടമുള്ളത് ചെയ്തെന്നുള്ള ആ ഹദീസാണ് കേൾപ്പിച്ചു കൊടുത്തു. അത് കേട്ടതോടുകൂടി കാനബിൻ്റെ ഉള്ളിൽ ആ ഒരു തിരുമൊഴി തട്ടി, മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ കൈ കുഴഞ്ഞ്, കൈതാണ് കത്തിന്താണ്, അദ്ദേഹം കത്തിയും വലിച്ചെറിഞ്ഞ് കൂടെ കുടിയന്മാരുണ്ട് അവരൊക്കെ വിട്ട് വീട്ടിൽ ചെന്നിട്ട്, വീട്ടിൽ കള്ളും പാത്രമൊക്കെ ഉണ്ട്, ഇമ്മനോട് പറയണം കള്ളും പാത്രമൊക്കെ ചിന്താൻ, കൂട്ടുകാരോട് പോയി പിരിഞ്ഞു പോകാൻ. അങ്ങനെ അബ്ദുള്ള ഇബ്നു മസ്ലമ അൽ കാനബി എഴുത്തുകോലും എഴുത്തു വലകിയെടുത്തിട്ട് പിന്നെ പണ്ഡിതന്മാരെ അന്വേഷിക്കണം, ഷുഅബയത്തെ തന്നെ അന്വേഷിക്കണം, ഇമാം ഷുഅബത്ത് ഇബ്നു ഹജ്ജാജിനെ. പക്ഷേ അബ്ദുള്ള ഇബ്നു മസ്ലമ അൽ കാനബി ഷുഅബയുടെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് ഷുഅബ മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ചരിത്രം. അതൊന്നുകൂടി അദ്ദേഹത്തിന് പ്രചോദനമായി വീണ്ടും പഠിക്കാൻ, മനസ്സിലല്ലേ? ഈ അബ്ദുള്ള ഇബ്നു മസ്ലമ അൽ കാനബിയാണ് ഇമാം മാലിക്കിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനി. മാത്രമല്ല, ഇമാം മുസ്ലിം ഇബ്നു ഹജ്ജാജ് അന്നൈസാപൂരിയുടെ ഉസ്താദുമാരിൽ ഇമാം മുസ്ലിം ഏറ്റവും കൂടുതൽ ഹദീസ് ഉൾക്കൊണ്ട സ്വീകരിച്ച ഷെയ്ഖുമാരിൽ ഒരാളാണ് ആര്? അബ്ദുള്ള ഇബ്നു മസ്ലമ അൽ കാനബി. മനസ്സിലല്ലേ? എന്ത് ചിന്ത? ആ എനിക്ക് വളരണം, മികവ് പുലർത്തണം, ഔന്നിത്യം വേണം എന്നുള്ളതായ ബോധം, അതറിയിക്കുന്ന മേഖലകളിൽ, വിഷയങ്ങളിൽ, മനസ്സിലായോ? ഏതായാലും ഇവിടെ സഹോദരന്മാരെ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് അള്ളാഹുവിൻ്റെ അലി എന്ന പേരുമായി ബന്ധപ്പെട്ടുള്ള ഏതാനും വിഷയങ്ങളും കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് കൂടുതൽ നമുക്ക് ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ അൽ ആല എന്ന പേര് പഠിക്കുമ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും മേറ്റി നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ലിനാൽ, അള്ളാഹുവിൻ്റെ ഔദാര്യത്താൽ അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുകയും എല്ലാവിധ നന്മകളിലേക്കും നമുക്ക് ഉദവി പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഒരു സദസ്സ് അള്ളാഹു ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വേദിയിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ. അല്ലാഹുമ്മ അഹ്ഫദ് ലി ഹാദിഹിൽ ബിലാദി ബിലാദിൽ ഹറമൈൻ ശരീഫൈൻ അംനഹാ വരിജാല അംനിഹാ. അല്ലാഹുമ്മ അഹ്ഫദ് ലഹാ ഹുദൂദഹാ വസുഗൂറഹാ. അല്ലാഹുമ്മ അഹ്ഫദ് ലഹാ ഖിയാദതഹാ വഅഖീദതഹാ. അല്ലാഹുമ്മ ഫർജ് ഹമ്മൽ മഹ്മൂമീന മിനൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഫർജ് ഹമ്മൽ മഹ്മൂമീന മിനൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഫർജ് ഹമ്മൽ മഹ്മൂമീന മിനൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അൻജിൽ മുസ്ലിമീന അൽ മുസ്തദ്അഫീന ഫീ കുല്ലി മക്കാൻ. അല്ലാഹുമ്മ അൻജിൽ മുസ്ലിമീന അൽ മുസ്തദ്അഫീന ഫീ കുല്ലി മക്കാൻ. അല്ലാഹുമ്മ അൻജിൽ മുസ്ലിമീന അൽ മുസ്തദ്അഫീന ഫീ കുല്ലി മക്കാൻ. അല്ലാഹുമ്മ ഷ്ദുദ് വതഅതക് അലാ മൻ ളമൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഷ്ദുദ് വതഅതക് അലാ മൻ ളമൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഷ്ദുദ് വതഅതക് അലാ മൻ ളമൽ മുസ്ലിമീന ഫീ ദിയാരി ശാം. إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.